2024 May 12 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. സുന്ദരവനത്തിലെ ഗർജനം, പ്രസൂനസ് കണ്ടെത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടും കടുവാ സങ്കേതവുമായ സുന്ദർ ബെൻസിലെ കാഴ്ചകളിലൂടെയും കഥകളിലൂടെയും. കേരളത്തിലെ പോലെ മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ കഥയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടും കടുവാ സങ്കേതവും സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ സുന്ദർ ബെൻസിനും പറയാനുള്ളത്. ദത്താ നദിയിൽ നിന്നുള്ള കാറ്റേറ്റ് പകൽ ചൂടിൽ വെന്തുരുകിയ കര തണുത്തുകിടന്നു. ഉച്ചയ്ക്ക് പാക്കിറാല ദ്വീപിൽ വന്നപ്പോൾ 44 ഡിഗ്രി ആയിരുന്നു ചൂട്. വൈദ്യുതി തടസ്സമുള്ള മുറിയിൽ ഉറക്കം വരാതെ നദിക്കരയിലെ കൽപ്പടവിലേക്ക് നടന്നു. കാറ്റുകൊള്ളാനിറങ്ങിയ ഹോട്ടലുടമ പ്രബുല്ലകുമാർ മണ്ഡലും കൂട്ടിനെത്തി. കട്ട കമ്മ്യൂണിസ്റ്റാണ്, മലയാളികളോട് വലിയ കാര്യം. ചീവീടുകളേക്കാൾ ഉച്ചത്തിൽ നദിയിലെ ഓളങ്ങൾ കൽപ്പടവിലെ തൂണുകളിൽ വന്നിടിച്ച് ശബ്ദമുണ്ടാക്കി. ബോട്ടടുപ്പിക്കാൻ കെട്ടിയുണ്ടാക്കിയ കൽപ്പടവാണ് ഒരു ഭാഗം. 2022 വീശിയ ജവാദ് ചുഴലിക്കാറ്റിൽ തകർന്നിട്ടുണ്ട്. സുന്ദർബൻസ് ദ്വീപുകളിൽ ദിവസം 2 തവണ വീതം വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകും. ജലനിരപ്പ് 6 മുതൽ 10 അടി വരെ ഉയരുകയും അത്രയും തന്നെ താഴുകയും ചെയ്യും. വേലിയേറ്റത്താൽ കരകൾ പെട്ടെന്ന് മുങ്ങും. വേലിയിറക്കമായതിനാലാണ് വെള്ളത്തിൽ മുങ്ങിയ ഭാഗം ദൃശ്യമായത്. ഈ പ്രതിഭാസം കാരണം ജലനിരപ്പിനനുസരിച്ച് കയറിയിറങ്ങാൻ ബോട്ട് ജെട്ടികളിലെല്ലാം പടവുകളുമുണ്ട്. റോയൽ ബംഗാൾ നരഭോജി കടവുകളുടെ ആവാസ കേന്ദ്രമായ സുന്ദർബൻസ് ഒരു ഭീകര സ്വത്വം പോലെ അങ്ങേക്കരയിൽ കറുത്ത നിഴൽ വിരിച്ച് നീണ്ടു പരന്ന് കിടക്കുന്നു. കേട്ടറിവും അനുഭവങ്ങളും വെച്ച് പ്രഫുല്ലാദ സുന്ദർബൻസിന്റെ കഥ വിവരിച്ചു. ബംഗാൾ ഉൾക്കടലിലേക്കുള്ള യാത്രയിൽ ഗംഗ, ബ്രഹ്മപുത്ര, മേഘനാ നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണടിഞ്ഞ് രൂപപ്പെട്ടതാണ് സുന്ദർബൻ. സുന്ദരി എന്ന വലിയ ഇനം കണ്ടൽ മരങ്ങളുടെ സാന്നിധ്യമാണ് സുന്ദർബൻസ് എന്ന പേരിന് കാരണം. ഗംഗയുടെ കൈവഴിയായ മുരിഗംഗ, സപ്തമുഖി, ഋതുരി, മാതല, റായ്മംഗല, ചിറ്റ്യാലി, താക്കുറാണി, മാൾട്ട, ദത്ത, ഗോസാബ, ഹരിബൻ, വിദ്യ, താകരം തുടങ്ങിയ നെടുകയും കുറുകയും ഒഴുകി കാടിന് ജീവനേകുന്നു. ഉപ്പുവെള്ളവും ചെളിയും നിറഞ്ഞ കണ്ടൽക്കാട് കടുവയെ കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യ ജന്തുജാലങ്ങളുടെയും ആവാസ കേന്ദ്രം. ബഫർ മേഖലയിൽ ദ്വീപ് നിവാസികൾക്ക് മീൻപിടുത്തം, തേൻ ശേഖരണം, വിറകൊടുക്കൽ എന്നിവ അനുവദനീയം. ഉൾക്കാട്ടിൽ പക്ഷേ വിലക്കുണ്ട്. തിളങ്ങുന്ന കണ്ണുകൾ കാടിന്റെ ഇങ്ങേ തലയ്ക്കൽ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പ്രഫുല്ലാദ ടോർച്ച് തെളിച്ചു. ഒന്ന് സജനേഹലി ഫോറസ്റ്റ് ഓഫീസ്, മറ്റേത് മുതലകൾ നിറഞ്ഞ കുളം. ഇരുന്നതിന്റെ ഇടതുഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മേഘന നദിയുണ്ട്. പാസ്പോർട്ടും രേഖകളുമില്ലാതെ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന വഴി. കാട്ടിൽ ഇപ്പോൾ 100 കടുവകളുണ്ടെന്ന് പ്രഫുൽദ പറഞ്ഞു. അവയ്ക്ക് രാത്രി കാഴ്ച കൂടും. കറുത്ത കാട്ടിനുള്ളിൽ നിന്ന് തിളങ്ങുന്ന കണ്ണുകൾ കൂർപ്പിച്ചാൽ ഇങ്ങേക്കരയിലുള്ള ആളുകൾ വരെ കാണാം. ഭയം പുറത്തു കാണിക്കാതെ ചോദിച്ചു, കടുവകളും മുതലകളും ഇങ്ങോട്ട് വരുമോ? ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന് പ്രഫുല്ലാദായുടെ തലയാട്ടൽ. മഴക്കാലത്ത് മേഘനാ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ മുട്ടയിടാൻ ഹിൽസാ മീനുകൾ കൂട്ടത്തോടെ വരും. മഴയത്ത് കാട്ടിലെ ഇരതേടൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്നാന്തരം നീന്തൽക്കാരായ കടുവകൾ മീൻ പിടിക്കാൻ വെള്ളത്തിലിറങ്ങുമത്രേ. മത്സ്യബന്ധനത്തിനും കാട്ടിൽ തേൻ വിറകും ശേഖരിക്കാനും പോകുന്ന ഗ്രാമീണരെയും ആക്രമിക്കും. കടുവ പിടിച്ച് പുരുഷന്മാർ കൂട്ടത്തോടെ മരിച്ച് വിധവകളെ കൊണ്ട് നിറഞ്ഞ വിധവപ്പാവാട ഗ്രാമത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. അടുത്ത ദിവസം രാവിലെ 6 സുന്ദർബൻസിലേക്ക് പ്രഫുല്ല ബോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പുലർച്ചെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് മുറിയിലേക്ക് മടങ്ങി. 5 ഉണർന്നപ്പോൾ പരക്കെ വിളിച്ചു. 10 മിനിറ്റും മുൻപേ തന്നെ ബോട്ട് റെഡി. തമിഴ്നാട്ടിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുള്ള 55-കാരൻ കൗശിക്കാണ് ശ്രാങ്ക്. കാടിന്റെ ക്രൗര്യം, രാത്രി ഇരുട്ടിൽ നിഴലിച്ചു കിടന്ന സുന്ദർബൻസ് പ്രഭാത രശ്മികളേറ്റ് പച്ച പുതച്ച മനോഹര കാഴ്ചയായി മാറി. ബോട്ട് അടുക്കുംതോറും കണ്ടൽ കാടുകളുടെ സൗന്ദര്യവും കാടിന്റെ തീവ്രതയും കൂടുതലറിഞ്ഞു. 15 മിനിറ്റിൽ സുന്ദർബൻസ് മുന്നിൽ നിറഞ്ഞാടി. വനത്തോട് നിശ്ചിത അകലം പാലിച്ച് ബോട്ട് പതുക്കെ നീങ്ങി. കണ്ടൽ മരങ്ങൾ ഇടതിങ്ങിയ കാട്, ഉൾവഴികളിൽ ചെളി നിറഞ്ഞ സമതലങ്ങൾ. അകത്തുള്ളവർ പുറത്തേക്ക് വരാതിരിക്കാൻ നൈലോൺ വല കെട്ടി ഇരിക്കുന്നത് കണ്ടു. ഇത് ഭേദിച്ച് അവർ പുറത്തു വരുമോ എന്ന് സംശയിച്ചു. ഉൾവനത്തിനുള്ളിൽ പോകുന്നവരാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് കൗശിക് പറഞ്ഞു. കടുവകളെക്കാൾ അപകടകാരിയായ വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും അനവധിയുണ്ടെന്നും കൗശിക് പറഞ്ഞു. അനധികൃത പ്രവേശനം തടയാൻ വനത്തിനുള്ളിൽ ഫോറസ്റ്റ് ക്യാമ്പുകളുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ച് ഉൾക്കാട്ടിൽ പോകുന്നവരെ കടുവകൾ ആക്രമിക്കുന്നതും പതിവ്. വേലിയേറ്റം കാരണം രൂപാന്തരപ്പെടുന്ന പുതിയ ദ്വീപുകൾ കൈയടക്കാൻ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള കലഹവും സാധാരണം. 4 പതിറ്റാണ്ടിനിടെയായി 1000 പ്രദേശവാസികളെ കടുവകൾ കൊന്നിട്ടുണ്ടത്രേ. കണ്ണീരുമായി വിധവപ്പാട. സുന്ദർബൻസിലെ മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ സ്മൃതി കുടീരമാണ് കോസാബയ്ക്ക് സമീപമുള്ള വിധവപ്പാട ഗ്രാമം. ഉൾക്കാട്ടിൽ മീൻ പിടിക്കാനും തേൻ ശേഖരിക്കാനും പോയ പുരുഷന്മാരെ കടുവ കടുവകൾ കൊന്ന് അനാഥരാക്കിയ വിധവകൾ ഏറെയുണ്ട് ഇവിടെ. വിധവപ്പാട ഗ്രാമം രണ്ടാക്കി രാജവംശിപ്പാട, മണ്ടൽപാട എന്നീ പേരുകളിലാണ് ഇപ്പോൾ. സുന്ദർബൻസ് ദ്വീപുകളിൽ ഏകദേശം 3000 ബഗ് വിധോബകൾ ഉണ്ട്. ഓരോ വർഷവും 30 മുതൽ 50 വരെ പേർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. മൃതദേഹങ്ങൾ പോലും കണ്ടുകിട്ടാറില്ല. മേഖലയിൽ മത്സ്യബന്ധനത്തിനും തേൻ ശേഖരിക്കാനും പ്രത്യേക ലൈസൻസ് നൽകുന്നതിനാൽ അനധികൃതമായി കയറരുതെന്ന് പറഞ്ഞ് നഷ്ടപരിഹാരവും നിഷേധിക്കാറുണ്ട്. വനം വകുപ്പിൽ അർഹമായ കരാർ ജോലിയും ഇവർക്ക് കിട്ടാറില്ല. പോരെങ്കിൽ ശകുനപ്പിഴകളായി ഒറ്റപ്പെടുത്തലും. കുട്ടികളെയും പ്രായമായ അംഗങ്ങളെയും പരിപാലിക്കാൻ പാടുപെടുന്നു. വിധവകളായ സരസ്വതി ഓലിയായ്ക്ക്, സരോജിനി മൊണ്ടാലിനും കൽക്കത്ത ഹൈക്കോടതി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത് അടുത്തിടെ. വിധവ വെൽഫെയർ സൊസൈറ്റി അടക്കം സംഘടനകൾ ഇവരുടെ സഹായത്തിനുണ്ട്. നിരവധി പേർ ഗ്രാമം വിട്ട് കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ ജോലി ചെയ്യുന്നു. ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിൽ നിന്നടക്കം മടങ്ങി വന്നവർ മറ്റ് ജോലികളില്ലാത്തതിനാൽ അനുഭവ പരിചയമില്ലാതെ കാടിനുള്ളിൽ പോയി കടുവകൾക്കും മുതലകൾക്കും ഇരയായിട്ടുണ്ട്. കുമിർമാരിയിൽ 4 വയസ്സുള്ള മകനൊപ്പം താമസിക്കുന്ന അഷ്ടമി മൊണ്ടാലിന്റെ ഭർത്താവ് ഹരിപദ കേരളത്തിൽ നിന്ന് അവധിക്കെത്തി സുഹൃത്തുക്കൾക്കൊപ്പം മത്സ്യബന്ധനത്തിന് പോയപ്പോഴാണ് കടുവ കൊന്നത്. ദ്വീപിലെ മിക്കവാറും എല്ലാ വീടുകൾക്കും പഴയതും പുതിയതുമായ സ്വാമി ഹൊജോകളുടെ കഥ പറയാനുണ്ട്. എന്നിട്ടും ഇപ്പോഴും ആളുകൾ ജീവൻ പണയപ്പെടുത്തി ഉൾവനത്തിൽ അനധികൃതമായി പ്രവേശിക്കുന്നു. ബഫർ മേഖലയേക്കാൾ ഉൾവനത്തിൽ പുഴകളിൽ മീനുകൾ ധാരാളമുണ്ട്. കാട്ടുതേനിന് ഡിമാൻഡുള്ളതും പ്രേരണയാകുന്നു. ജനവാസ ദ്വീപുകളും കാടുകളും അടുത്തായതിനാൽ ഫോറസ്റ്റുകാരുടെ കണ്ണു വെട്ടിക്കാൻ എളുപ്പം. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ആരാധിക്കുന്ന സുന്ദർബൻസിന് വനദേവത ബൻ ബീവിയുടെ ഉത്തരവ് ലംഘിക്കുന്നവരാണ് കൊല്ലപ്പെടുന്നതെന്ന വിശ്വാസവുമുണ്ട്. ബൻ ബീവി മൃഗങ്ങൾക്കും മനുഷ്യർക്കുമായി കാടും നാടും വീതിച്ചു നൽകിയ ശേഷം പരസ്പരം കടന്നു കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടത്ര. സജ്നേഹലി വന്യസങ്കേതം. ഒരു റൗണ്ട് ചുറ്റി ബോട്ട് റിസർവ് വനത്തിന്റെ വടക്ക് ഭാഗത്ത് രാത്രി പ്രഫുല്ല കാണിച്ച സജ്നേഹലി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തി. സുന്ദർബൻസ് എന്ന വലിയ ബോർഡ് കാണാം. ഹജ്നേഹലി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ്. ബോട്ടടുപ്പിച്ച് പടവുകൾ കയറി ചെന്നു. 50 രൂപ പ്രവേശന ഫീസ്. ഓഫ് സീസൺ ആയതിനാൽ ജീവനക്കാർ അലസരായി ഇരിപ്പുണ്ട്. കാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞു. സുന്ദർബൻസിന് പേരുകൾ സമ്മാനിച്ച സുന്ദരി മരങ്ങളെന്ന് സജ്നേഹലിയിൽ കണ്ടു. മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ മുകളിലേക്ക് ഉയരുന്ന ന്യൂമാറ്റോഫോറുകൾ എന്ന പ്രത്യേക വേരുകൾ ഉപയോഗിച്ച് ശ്വസിക്കാൻ കഴിവുള്ളവർ. ക്രൂയിസ് സഫാരി. പിണഞ്ഞു കിടക്കുന്ന കണ്ടൽ കാടുകൾക്കിടയിലൂടെ ബോട്ട് സവാരിക്കായി വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. ചൂട് കുറഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് അനുയോജ്യം. കൊൽക്കത്തയിൽ നിന്ന് റോഡ് മാർഗമെത്താം. കാനിംഗ് വരെ ട്രെയിനുണ്ട്. ഖട്ട്ഖലിയിൽ നിന്നും ഗോസാബയിലേക്കും അവിടെ നിന്ന് സുന്ദർബൻസിലേക്കും പശ്ചിമബംഗാൾ ടൂറിസം വികസന കോർപ്പറേഷന്റെ ഫെറി സർവീസ് പിടിക്കാം. കൂടുതൽ തുക നൽകി സ്വകാര്യ ബോട്ടുകളും വാടകയ്ക്കെടുക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ സുന്ദർബൻസിന്റെ പേടി സ്വപ്നമാണ്. 2007 സിദർ ചുഴലിക്കാറ്റ് ദ്വീപുകളിൽ വൻ നാശനഷ്ടമുണ്ടാക്കി. ഉപ്പുവെള്ളം നിറഞ്ഞ് കൃഷിയിടങ്ങൾ നശിച്ചു. 2-3 വർഷമെടുത്താണ് ഗ്രാമം പഴയ രൂപം കൈവരിച്ചത്. കാട്ടിൽ കുറെ കറങ്ങിയെങ്കിലും പ്രതീക്ഷിച്ചവരെ കണ്ടില്ല. വെയിലിന് ചൂട് കൂടിയതോടെ മടങ്ങാമെന്ന് കരുതി. രാവിലെ ബോട്ട് കയറിയ സ്ഥലത്ത് തിരികെ എത്തിയപ്പോൾ വെള്ളം വലിഞ്ഞിരിക്കുന്നു. ബോട്ട് ഇറങ്ങി ചളിയിലൂടെ നടന്ന് ഹോട്ടലിലേക്ക് നടക്കവേ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. സഞ്ചാരിയെ മോഹിപ്പിക്കുന്ന സുന്ദര അനുഭവമായി സുന്ദർബൻസിന്റെ വിദൂര ദൃശ്യം. കണ്ടലിന്റെ അത്ഭുത ലോകം. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി ഏകദേശം 10,27,700 ഹെക്ടർ പടർന്നു കിടക്കുന്ന സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ തീരദേശ കണ്ടൽ വനമാണ്. കൂടുതലും ബംഗ്ലാദേശിലാണ്. ഇന്ത്യയിൽ നോർത്ത് 24 പർഗാനസ് ജില്ലയിൽ 426,000 ഹെക്ടർ. ഇന്ത്യയിൽ സുന്ദർബൻസിൽ 102 ദ്വീപുകളുണ്ട്. ജനവാസം 54 ദ്വീപുകളിൽ മാത്രം. വേലിയേറ്റവും വേലിയിറക്കവും ചിലയിടങ്ങളിൽ കാടുകളെ വെള്ളത്തിൽ മുക്കും, അതുപോലെ ഇറങ്ങുകയും ചെയ്യും. പ്രകൃതിയുടെ ഈ വികൃതിയിൽ എക്കൽ നിക്ഷേപിക്കപ്പെട്ട പുതിയ ദ്വീപുകളും അരുവികളും സൃഷ്ടിക്കപ്പെടുന്നു. ജനവാസ ദ്വീപുകളിൽ ഗോസാബയാണ് മുഖ്യം. കൊൽക്കത്തയിൽ നിന്ന് വരുമ്പോൾ ഖട്ട്ഖലിയിൽ നിന്ന് ബോട്ടിൽ കയറി ആദ്യമെത്തുന്ന ഇടം. ഷോപ്പിംഗ് കേന്ദ്രവും ഹോട്ടലുകളും റിസോർട്ടുകളും സ്കൂളുകളും ആശുപത്രികളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. സുന്ദർബൻസിലെ ജന്തുജാലം. കൃഷ്ണപ്പരുന്ത് അഥവാ ചെമ്പരുന്ത്. നദികളിലും ശുദ്ധജല തടാകങ്ങളിലും ജീവിക്കുന്ന ചെറിയ വെള്ളാമ. കാട്ടുപൂച്ച. വാൽക്കൊക്കൻ. കാട്ടുപന്നി. വെള്ളവയറൻ. കടൽപ്പരുന്ത്. കരിന്തലയൻ പൊന്മാൻ. വയൽ നാൽക്കൻ കൊറ്റി. കടൽ മുതല. ഉപ്പുവെള്ള മുതല. അഴിമുതല. മലനീർനായ. ഒലിവ് റിഡ്ലി ആമ. പുള്ളിമാൻ. റോയൽ ബംഗാൾ കടുവ. വാട്ടർ മോണിറ്റർ ഭീമൻ പല്ലി. പുലിപ്പൂച്ച. വിഷപ്പാമ്പുകൾ. രാജവെമ്പാല. സാധാരണ മൂർഖൻ. അണലി. വെള്ളിക്കട്ടൻ. കൊളുത്തിന്റെ മൂക്കുള്ള കടൽപ്പാമ്പ്. വിഷമില്ലാത്തവ. പെരുമ്പാമ്പ്. പച്ചിലപ്പാമ്പ്. ചേര. നായമുഖമുള്ള വെള്ളപ്പാമ്പ്. സസ്യജാലം. വള്ളിക്കണ്ടൽ. ഞെട്ടിപ്പന. ചക്കരക്കണ്ടൽ. ബ്ലാത്തിക്കണ്ടൽ. കണ്ണാമ്പൊട്ടി. കടപ്പാല. കരിങ്കണ്ടൽ. സുന്ദരിക്കണ്ടൽ. നീർപ്പന്നച്ചെടി. ടോറോ കണ്ടൽ. ചുള്ളിക്കണ്ടൽ. മഞ്ഞക്കണ്ടൽ. ധനിപ്പുല്ല്. പാമ്പിൻ വാൽച്ചെടി.